ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ഉത്തേജനം നൽകുന്ന പ്രത്യാശാദൂതുകൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നു ബിഷപ്പ് ഡോക്ടർ കെ പി യോഹന്നാൻ.
ഒരു മനുഷ്യൻ ഈ ലോകം മുഴുവനും നേടിയാലും അവന്റെ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള ദാഹം ശമിപ്പിക്കുവാൻ അതിന് ഒക്കത്തില്ല. ഇതേപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ഇത് ആത്മീയ യാത്ര. ഒരിക്കലും ലഭിക്കാത്ത സമാധാനത്തിനായി എന്റെ ഹൃദയം ദാഹിക്കുന്നു. ഈ ലോകത്തിൽ ഒന്നിനും എനിക്ക് സമാധാനം സന്തോഷം തരുവാൻ കഴിയത്തില്ല. ഇനിയും അന്വേഷിക്കുവാൻ സ്ഥലമില്ല. ആകയാൽ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. ഒരു സിനിമ നടി ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എഴുതി വച്ച ഒരു കുറിപ്പാണിത്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. യേശുക്രിസ്തുവിന്റെ ചുറ്റുപാടും ഓടിക്കൂടിയ ഒരു വലിയ കൂട്ടം ആളുകളോട് ഇടയ്ക്ക് പറയാം, ഇവർ വന്നുകൂടിയത് ഒരു വലിയ സദ്യയ്ക്ക് വേണ്ടിയാണ്, ആഹാരത്തിന് വേണ്ടിയാണ്. യേശു അത്ഭുതം പ്രവർത്തിക്കും, അവർക്ക് വീണ്ടും ഇന്നും ഉഗ്രൻ ഒരു ഊണുണ്ണാം, ഒരു സദ്യ. യേശു ഈ സാഹചര്യം അവരുടെ ചിന്ത മനസ്സിലാക്കി അവരോട് ആഴമേറിയ സത്യം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയാണ്, എന്റെ കുഞ്ഞുങ്ങളെ, ഈ നശിച്ചു പോകുന്ന ഈ ആഹാരത്തിന് വേണ്ടി, ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടി, ഈ വീടിനും കൂടിനും പണത്തിനും ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ എന്തിന് ഓടി നടക്കുന്നു? ഇത് നിത്യതയിൽ എത്തിച്ചേരുന്നതല്ല. ആകയാൽ നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പറയാണ്, ഇത് ഞാൻ നിങ്ങൾക്ക് തരും. എന്നെ കേൾക്കുന്ന സ്നേഹിത കുഞ്ഞെ, ഒരു വിക്കൃത ജീവിതത്തിൽ, ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ പരിഹാരമില്ല എന്ന് ഡോക്ടർ പറയുന്ന ആ രോഗം പിടിപെടുകയാണെങ്കിൽ, ആരും സഹായിക്കാൻ കഴിയാതെ വരുമ്പോൾ, എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുന്ന ആ സാഹചര്യത്തിൽ യേശുക്രിസ്തു തന്റെ വചനം, തന്റെ സാന്നിധ്യം നിനക്ക് തൃപ്തി തരും, നിന്നെ ബലപ്പെടുത്തും, നിന്നെ സൗഖ്യമാക്കും. ജീവിതത്തിൽ ഏകാന്തതയുടെ, നിരാശയുടെ, തെറ്റിദ്ധാരണയുടെ, ഒറ്റപ്പെട്ട അനുഭവത്തിന്റെ, ഹൃദയ തകർച്ചയുടെ കൂരിരുൾ താഴ്വിരലിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാൽ യേശുക്രിസ്തു നിന്റെ കൂടെ യാത്ര ചെയ്യും, നിന്നെ കാത്തു പരിപാലിക്കും, നിന്റെ സഖിയായിത്തീരും. പ്രതികൂലം നിന്റെ നേരെ ആഞ്ഞടിക്കുമ്പോൾ, പ്രതികൂലത്തിന്റെ, ശത്രുത്വത്തിന്റെ ഈശാന മൂലൻ നിന്റെ നേരെ, നിന്റെ കുടുംബത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ, ഈ തീയ നിന്നെ ദഹിപ്പിക്കും എന്ന് നീ നിലവിളിച്ചു പറയുമ്പോൾ, ആ കൊടുങ്കാറ്റ് നിന്നെ വീഴ്ത്തിക്കളയത്തില്ല, ആ തീയ നിന്നെ ദഹിപ്പിക്കത്തില്ല. യേശു നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ മരുഭൂമി യാത്ര വേദന നിറഞ്ഞതായി തീരുമ്പോൾ, ഇത് കഠിനമേറിയ ഒരു ജീവിതം എന്ന് നീ നിലവിളിച്ചു പറയുമ്പോൾ, രാത്രിയിൽ അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവും തന്ന അവൻ നിന്നെ കാത്തു പരിപാലിക്കും. യേശുവിന്റെ സാന്നിധ്യം. ഏതു വഴി തിരഞ്ഞെടുക്കണം, എന്തു ചെയ്യണം? അനേക വഴികളുണ്ട്, ഒത്തിരി ശബ്ദങ്ങളുണ്ട്, ഒത്തിരി അഭിപ്രായമുണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് അറിയാൻ വയ്യാതെ നീ വിഷമിച്ച് നട്ടം തിരിയുമ്പോൾ, യേശു നിന്റെ മനസ്സിനെ സമാധാനം കൊണ്ട് നിറയ്ക്കും. മകനെ, മകളെ, ഇതാകുന്നു വഴി എന്ന് നിന്നോട് മന്ത്രിച്ച് പോകേണ്ടെന്ന വഴി, അനുഗ്രഹത്തിന്റെ വഴിയെ അവൻ നിന്നെ നടത്തും. യേശുവിന്റെ സാന്നിധ്യം. വീഴ്ച സംഭവിക്കുമ്പോൾ, പാപം ചെയ്യുമ്പോൾ, നിന്റെ മനസ്സ് നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, ഹൃദയം വേദനിക്കുമ്പോൾ, അയ്യോ അത് ചെയ്യേണ്ടതില്ലായിരുന്നു, പറയേണ്ടതില്ലായിരുന്നു എന്ന് പറഞ്ഞ് നിന്നെ തന്നെ നീ കുറ്റം പറയുമ്പോൾ, പാപഭാരത്താൽ നീറിക്കഴിയുമ്പോൾ, യേശുവിന്റെ രക്തം നിന്റെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു, നിന്റെ ഹൃദയത്തെ അവൻ ശുദ്ധമാക്കുന്നു. ഒരു പുതിയ ആരംഭം നിനക്ക് തരുന്നു യേശുവിന്റെ സാന്നിധ്യം. ഈ ലോകത്തിൽ ഒന്നിനും ആർക്കും സൂര്യന് കീഴിലുള്ള ഒന്നിനും ഈ കർത്താവിന്റെ സ്ഥാനം ഏറ്റെടുക്കുവാൻ കഴിയത്തില്ല. അവന്റെ പേരാണ് നസറനായ യേശു ക്രിസ്തു. അവന്റെ പേരാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. അവന്റെ പേരാണ് നല്ല ഇടയൻ. അവന്റെ പേരാണ് പതിനായിരങ്ങൾ പരമസുന്ദരൻ. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു അന്ന് തന്നെ കേട്ട ആളുകളോട് പറഞ്ഞ അതേ കാര്യം ഇന്ന് എന്നേക്കാൾ നിങ്ങളോട് യേശു പറയുകയാണ്. ഈ നശിച്ചു പോകുന്ന ആഹാരത്തിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കരുത്. പിന്നെ യേശു പറയുന്നു, മനുഷ്യപുത്രൻ ഈ നശിച്ചു പോകാത്തത്, അർത്ഥമുള്ളത്, പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്തത് നിങ്ങൾക്ക് തരും. രണ്ട് വാക്കുകൾ അവിടെ ശ്രദ്ധിക്കുക. 27-ാം വാക്യത്തിൽ പ്രവർത്തിപ്പീൻ, രണ്ട് തരും. ഇംഗ്ലീഷിൽ വർക്ക് ആൻഡ് ഗിവ്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങൾ ചെയ്യണം. എന്തിനു വേണ്ടി? ഈ ഭൂമിയിലെ കുന്തത്തിന് വേണ്ടിയൊന്നുമല്ല, പിന്നെയോ? നിത്യജീവന് വേണ്ടി, പാപക്ഷമയ്ക്ക് വേണ്ടി, ഈ അത്ഭുത ആത്മീയ ജീവിതത്തിന് വേണ്ടി. ഉടനെ അവർ ചോദിക്കുക, 28-ാം വാക്യത്തിൽ അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്നുത്തരം പറഞ്ഞു. സാധാരണഗതിയിൽ പ്രവർത്തിക്കുക, അധ്വാനിക്കുക, ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആരോഗ്യവും സമയവും പണവും ഒക്കെ ചെലവഴിച്ച് ഏതാണ്ട് നമ്മുടെ ശക്തിയിൽ ചെയ്യുന്നതായിട്ടാണ് നാം കാണുന്നത്. അതിനർത്ഥമാണല്ലോ. എന്നാൽ യേശു അവരോട് പറയുന്നു, ഞാനീ പറയുന്ന പ്രവൃത്തി നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ, കർമാചാരങ്ങളിൽ, മതപക്വതയിൽ, പണം കൊടുക്കുന്നതിൽ, അവിടെ പോകുന്നതിൽ, ഇവിടെ പോകുന്നതിൽ, എന്റെ കുഞ്ഞ് ഇതിലൊന്നുമല്ല. പിന്നെയോ, എന്താണ് ഈ പ്രവൃത്തി? പിതാവായ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി താൻ അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അന്നേരം എങ്ങനെ ഈ ജീവൻ, ഈ പാപക്ഷമ, നിത്യജീവൻ, സ്വർഗരാജ്യം നമുക്ക് കൈവശമാക്കാൻ കഴിയും? സമയത്തിൽ നശിച്ചു പോകാത്ത യാഥാർത്ഥ്യം എങ്ങനെ ലഭ്യമാക്കാൻ കഴിയും? ഒരേ ഒരു മാർഗം, ഒറ്റ കാര്യമുള്ളൂ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എഫേസ്യർ 2-ാം അധ്യായം അതിന് 8-ഉം 9-ഉം വാക്യങ്ങൾ പറയുന്നുണ്ട്, നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സൽപ്രവർത്തികളാൽ അല്ല, കർമ്മങ്ങളാൽ അല്ല, പുണ്യപ്രവർത്തികളാൽ അല്ല, പിന്നെയോ അവന്റെ കൃപയാൽ വിശ്വാസം മൂലം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, അല്ലാതെ കർമ്മങ്ങളാലല്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് ദൈവം നിയോഗിച്ചിരിക്കുന്നു. എബ്രായർ 9:27. ഏത് വേദവസ്തുവ നിങ്ങളെടുത്ത് വായിച്ചാലും ആ വാക്യം അവിടെയുണ്ട്. മൂക്കിൽ ശ്വാസം ഉള്ള കാലത്തോളം നിനക്ക് ആശയുണ്ട്. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച കർത്താവായ യേശുവിനെ ജീവിതത്തിൽ അംഗീകരിക്കുവാൻ. നിന്റെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സമയം വൈകി പോയിരിക്കുകയാണ്. നിന്റെ അവസരമെല്ലാം നഷ്ടപ്പെട്ടു. അന്ധമായി വേറൊന്നും നീ വിശ്വസിക്കരുത്. യേശുവിനെ കേട്ട ആളുകളോട് യേശു ഇങ്ങനെ പറയാൻ കാര്യം എന്താണ്? അവര് പാരമ്പര്യത്തിൽ ആഴമായി വിശ്വസിച്ച ആളുകളാണ്. കർമാചാരങ്ങളിൽ, അവരുടെ സ്വന്തം പ്രവൃത്തിയിൽ, ഇതുകൊണ്ട് യേശു ക്രിസ്തു ഇത്രയും വ്യക്തമായി അവരോട് വിവരിച്ചിട്ട് പറഞ്ഞിട്ടും അവർക്ക് സംഗതി പിടികിട്ടുന്നില്ല. 28-ാം വാക്യം അവർ യേശുവിനോട്, 30-ാം വാക്യം അവർ യേശുവിനോട്, 34-ാം വാക്യം 41-ാം വാക്യം 42-ാം വാക്യം 52-ാം വാക്യം ഇവിടെ എല്ലാം അവര് വീണ്ടും വീണ്ടും യേശുവിനോട് ചോദ്യം ചോദിക്കുകയാണ്, സംസാരിക്കുകയാണ്. എന്തോ ആ പ്രശ്നം, ഇത്രയും കാര്യങ്ങൾ യേശു പറഞ്ഞിട്ടും അവരുടെ തലമുണ്ട കേറുന്നില്ല. അവര് വിശ്വസിച്ചിരിക്കുന്നത് കർമ്മങ്ങളിലൂടെ അവർക്ക് രക്ഷ ലഭിക്കുമെന്നാണ്. യേശു പറയുന്നു, അങ്ങനല്ല, ഒരു വ്യക്തി പോലും സ്വന്തം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടത്തില്ല, ഒരു മനുഷ്യനും നന്മ ചെയ്യുന്നതിനുമില്ല. സഹേല സൽപ്രവർത്തികളും കർമ്മ പ്രവർത്തികളും നീതി പ്രവർത്തികളും ദൈവസന്നിധിയിൽ കറ പുരണ്ട തുണി പോലെയാകുന്ന ദൈവം അത് അംഗീകരിക്കുന്നില്ല. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ക്രൂശിൽ യാഗമായി തീർന്നത്. ഈ യേശു പറയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഈ ഭൂമിയിൽ എന്തുവെല്ലാം നിങ്ങൾ നേടിയെടുത്താലും അതുകൊണ്ട് ആത്മീയ വിശപ്പ് അടങ്ങുകയില്ല. ആത്മീയ വിശപ്പ് അടങ്ങണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവപുത്രനിൽ വിശ്വസിക്കുക എന്നാണ്. ഇത് പറഞ്ഞപ്പം ഉടനെ അവർ പറയുക, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കത്തക്കവണ്ണം നീ ഒരു അടയാളം എന്തുവാ കാണിച്ചിരുന്നത്? എന്തോ ഒരു വിവരക്കേടാ. അത്ഭുതം കാണാൻ വേണ്ടി, ആഹാരം കഴിക്കാൻ വേണ്ടി യേശുവിന്റെ പുറകെ ഓടിക്കൂടിയ ആളുകൾ ഇത്രയും സുവിശേഷം കേട്ടും അവരുടെ മനസ്സിലിരിക്കുന്നറിയാമോ, എങ്ങനെങ്കിലും ഒരു അത്ഭുതം കൂടെ യേശു നടത്തി ആ 10,000-15,000 പേരെ പോഷിപ്പിച്ചു പോലെ വീണ്ടും ഒരു സദ്യ കഴിക്കണം. ഇതെല്ലാം ഈ കൊച്ചുപിള്ളാരുടെ കാര്യം പോലെ 100 പ്രാവശ്യം പറഞ്ഞാലും എത്ര തല്ലിയാലും അവസാനം കരച്ചു കഴിയുമ്പോൾ വീണ്ടും ചോദിക്കുന്നത് അതിനുവേണ്ടി മാത്രമാ, എനിക്കത് തരണ്ടോ, എനിക്കത് വേണം എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ല, തിരിച്ചറിയാൻ കഴിവില്ല. ഒരേ ഒരു കാര്യം, സ്വയത്താൽ നിറഞ്ഞ് അവരുടെ താൽക്കാലികമായ ആ നന്മ മാത്രം അവർ ചിന്തിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ മോശയെ പറ്റി പറയുന്നു, മോശ നിങ്ങളുടെ പിതാക്കന്മാർക്ക് മന്ന മരുഭൂമിയിൽ കൊടുത്തെന്ന്, അത് മോശയല്ലായിരുന്നു, എൻ്റെ പിതാവാണ് അവർക്ക് കൊടുത്തത്. പക്ഷെ ഒരു കാര്യം അവർ മറന്നുപോയി, ആ മന്ന ഭക്ഷിച്ചവർ, മരുഭൂമിയിൽ ആഹാരം ദൈവം അത്ഭുതമായി കൊടുത്തവർ, അവരെല്ലാം മരിച്ചു വീണു. കാരണം അവിശ്വാസം നിമിത്തം അവർ പെട്ടെന്ന് മറന്നുപോയി. നിത്യതയെ പറ്റുള്ള കാര്യം യേശു പറഞ്ഞത് ഈ ലോകത്തിൽ മാഞ്ഞു പോകുന്ന കാര്യങ്ങളെ പറ്റിയല്ല. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇത്രയും നേരം ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, എന്തിനു വേണ്ടിയാ? എന്തിന് ഈ ഓടി നടന്ന് കഷ്ടപ്പെട്ട് വേർത്തൊരിച്ച് കുറച്ച് പണം ഉണ്ടാക്കി വീടും കൂടും വെച്ച് ഈ താൽക്കാലിക കാര്യങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവിതം പാഴാക്കുന്നു? അല്ല, വീട് വേണ്ടെന്നോ ആഹാരം വേണ്ടെന്നോ വസ്ത്രം വേണ്ടെന്നോ ഇതൊന്നുമല്ല ഞാനീ പറയുന്നത്. പക്ഷെങ്കിൽ അതിൽ ഏറ്റവും ഗൗരവമായ കാര്യം നിത്യത, അതിനു വേണ്ടി ഒരുങ്ങുക. ഒരേ ഒരു മാർഗമേ ഉള്ളൂ കേട്ടോ, കർത്താവ് യേശുവിനെ നിന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. യേശു മാത്രം നിന്റെ രക്ഷകൻ.
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തുമാകട്ടെ, അത് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. വിലാസം: ആത്മീയ യാത്ര, തിരുവല്ല 5, കേരള. വിളിക്കേണ്ട നമ്പറുകൾ: 0469-261-93-52. മൊബൈൽ നമ്പർ: 944-71-316-96. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്: ay.radio@bcasia.org. ബിലീവേഴ്സ് ചർച്ചിന്റെ ആത്മീയ യാത്രാ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്.